നമസ്കാരം. കേരളത്തിൽ ബി ജെ പിക്ക് പല പദ്ധതികളും ഉണ്ടെന്നും അവർ കൃത്യമായി അതിനുവേണ്ടി ജോലിയെടുക്കുകയാണെന്നും ഞാൻ പല വീഡിയോകളിലൂടെ പ്രേക്ഷകരോട് പങ്കുവച്ചിട്ടുണ്ടായി. പലരും പറയും അതെനിക്ക് ബി ജെ പിയോടുള്ള താല്പര്യം കൊണ്ടാണെന്ന്. എന്നാൽ അത് വാസ്തവമാണ് എന്ന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കി കാണേണ്ടതാണ്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ ബി ജെ പിക്ക് വലിയ ഒരു മുന്നേറ്റമില്ലാത്ത തൃശ്ശൂരിൽ എം പി ആയി, അതും ഏതാണ്ട് 300,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ, ആറ്റിങ്ങൽ വി മുരളീധരൻ, ഇവരൊക്കെ നേടിയ വോട്ടുകൾ സമാനതകളില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 30 മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വിജയസാധ്യതയുണ്ട് എന്നാണ് അവർ വിലയിരുത്തുന്നത്. ബി ജെ പി അതിനെ എ ക്ലാസ് മണ്ഡലങ്ങളാക്കി അത് പിടിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. പക്ഷെ മറുഭാഗത്തൊരു പ്രശ്നമുള്ളത്, ബി ജെ പിക്ക് വിജയസാധ്യതയുണ്ടെങ്കിൽ എൽ ഡി എഫ് യു ഡി എഫ് ഒത്തുതീർപ്പുണ്ടാകുമെന്നും ബി ജെ പിയുടെ വിജയം തട്ടിപ്പറിക്കുമെന്നുമുള്ള പ്രചരണമാണ്. അതിനെ മറികടക്കാൻ ബദൽ നീക്കങ്ങൾ ബി ജെ പി നടത്തുന്നുണ്ടാവാം. എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് അസാധാരണമായ പല നീക്കങ്ങളും ബി ജെ പി നടത്തുന്നുണ്ട് എന്നത് വാസ്തവമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത് എങ്ങനെയാണെന്ന് നോക്കുക. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത്, അഹമ്മദാബാദ് കോർപ്പറേഷൻ പിടിച്ച്, ഗുജറാത്ത് പിന്നീട് കൈക്കലാക്കിയ മോദിയുടെ അതേ തന്ത്രത്തിൻ്റെ ഭാഗമാണ്. ഈ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യാത്ത പലരും ചെയ്യേണ്ടതായിരുന്നു എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് മാറി. അവർ അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനും കോൺഗ്രസിനും വോട്ട് ചെയ്തിരുന്നവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കാനാണ്. അത്തരത്തിൽ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ ചില സർജിക്കൽ സ്ട്രൈക്കുകൾ, എന്നുവെച്ചാൽ ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത മണ്ഡലങ്ങളിൽ ചില ഞെട്ടിക്കലുകൾ നടത്താനുള്ള രഹസ്യ നീക്കവും ബി ജെ പി ശക്തമാക്കിയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന കാര്യം. 2018 ത്രിപുരയിൽ ബി ജെ പി ചെയ്ത അതേ രീതി ഓർക്കണം. 2013 ത്രിപുരയിൽ ബി ജെ പി ആകെ നേടിയത് 1% വോട്ടായിരുന്നു. എന്നാൽ 2018 43% സി പി എമ്മിനെ രണ്ടാമതാക്കി. അങ്ങനെ 2018 ബി ജെ പി ത്രിപുരയിൽ അധികാരത്തിലെത്തി. പിന്നീട് അവരുടെ ഭരണം തുടരുകയാണ്. 1% നിന്ന് 43% വർധനവ് ചെറുതല്ല. സമാനമായ ഒരു സാഹചര്യം വിഴിഞ്ഞം വാർഡിൽ, കോർപ്പറേഷൻ വിഴിഞ്ഞം വാർഡിൽ സംഭവിച്ചു. വിഴിഞ്ഞത്തെ ഒരു സ്ഥാനാർത്ഥിയുടെ മരണം സംഭവിച്ചതുകൊണ്ട് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരുന്നു. എന്നാൽ പിന്നീട് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബി ജെ പിക്ക് ഒരു സ്വാധീനവുമില്ലാത്ത മണ്ഡലമാണ്. ആകെപ്പാടെ 300 വോട്ട് കിട്ടിയിടത്ത് 2400 വോട്ടായി ഉയർന്നു. ഇത്തരത്തിൽ ചില സർജിക്കൽ സ്ട്രൈക്കുകൾക്ക് ബി ജെ പി നീക്കം നടത്തുന്നു. അതിൽ ഒന്നിൻ്റെ കൃത്യമായ പരസ്യ പ്രഖ്യാപനമായിരുന്നു ഇന്നലെ മൂന്നാറിൽ നടന്നത്. ദേവികുളം നിയമസഭാ മണ്ഡലം വളരെ കുറച്ച് വോട്ടർമാരുള്ള കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ്. ഒരു 40,000 വോട്ട് പിടിച്ചാൽ അവിടെ ജയിക്കാവുന്ന സാഹചര്യമുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോലും ഒരു 50,000 വോട്ട് പിടിച്ചാൽ അവിടെ ഒരു സ്ഥാനാർത്ഥിക്ക് ജയിക്കാം. എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള അകലം ശക്തമൊന്നുമല്ല. ചെറിയ വ്യത്യാസത്തിൽ മാത്രമാണ് അവിടെ മത്സരം നടക്കുന്നതും വിജയിക്കുന്നതും. 91 മുതൽ 2006 വരെ 3 തുടർച്ചയായി എ കെ മണി എന്ന കോൺഗ്രസ്സുകാരനായിരുന്നു അവിടുത്തെ എം എൽ എ. എന്നാൽ 2006 എസ് രാജേന്ദ്രൻ എന്ന പ്രാദേശികവുമായി വലിയ സ്വാധീനമുള്ള നേതാവിനെ ഇറക്കുകയും തുടർച്ചയായി 4 എം എൽ എ ആവുകയും ചെയ്തു. 2021 അദ്ദേഹത്തിൻ്റെ സീറ്റ് നിഷേധിച്ചു. പകരം അവിടെ സി പി എം നിയമിച്ചത് ഒരു രാജയാണ്. രാജയുടെ യോഗ്യതയെക്കുറിച്ചുള്ള കേസ് അങ്ങ് സുപ്രീം കോടതി വരെ നടക്കുകയാണ്. രാജ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയാണെന്നും എസ് സി മണ്ഡലത്തിൽ മത്സരിക്കാൻ പറ്റില്ല എന്നുമാണ് വാദം. അതൊരു വശത്ത് നടക്കുമ്പോൾ രാജേന്ദ്രനെ സി പി എം പുറത്താക്കുന്നു. രാജേന്ദ്രനും ഇടുക്കിയിലെ സർവശക്തനായ എം എം മണിയും തമ്മിലുള്ള ഭിന്നതയാണ് രാജേന്ദ്രനെ പാർട്ടി പുറത്താക്കുന്നു. രാജേന്ദ്രൻ കുറച്ചു കാലം സ്വതന്ത്രനായി നിന്നു. ഇപ്പോഴിതാ ബി ജെ പിയുടെ ഭാഗമായി. ബി ജെ പിക്ക് അടിത്തറയില്ലാത്തവരിടത്ത് രാജേന്ദ്രൻ ബി ജെ പിയിൽ ചേർന്നതുകൊണ്ടൊന്നും സംഭവിക്കില്ല എന്ന് വിശ്വസിക്കുന്നവരേറെയാണ്. അവിടെ രാജേന്ദ്രൻ കോൺഗ്രസിൽ ചേർന്നിരുന്നെങ്കിൽ വിജയം ഉറപ്പായിരുന്നു. പക്ഷേ രാജേന്ദ്രൻ ചേർന്നത് ബി ജെ പിയിലാണ്. അതുകൊണ്ട് തന്നെ സി പി എമ്മിന് ഭയപ്പെടേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്നവർ ഏറെയുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലെ വോട്ട് നില നോക്കുക. 2011 രാജേന്ദ്രൻ 4078 വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിച്ചു. 16 6232 21 7848 ഇത്രയും മാത്രമേ വോട്ടിൻ്റെ വ്യത്യാസമുള്ളൂ. ആ വോട്ടിൻ്റെ വ്യത്യാസം ഈ 1,10,000 വോട്ട് മാത്രം നടക്കുന്നിടത്ത് ഒട്ടും നിർണായകമല്ല എന്നവർ പറയുന്നു എന്ന് മാത്രമല്ല, ബി ജെ പിയുടെ വോട്ട് നില അതിദയനീയമാണ്. കഴിഞ്ഞ തവണ, അത് 2021 ബി ജെ പിക്ക് ദേവികുളത്ത് ലഭിച്ചത് 4717 വോട്ടാണ്. വെറും 4717 വോട്ടാണ് ബി ജെ പിക്ക് 2021 അവിടെ ഉണ്ടായത്. ഭേദപ്പെട്ട റിസൾട്ട് കിട്ടിയത് 2016 അന്ന് 9592 വോട്ട് കിട്ടി. അതിനു മുമ്പ് 2011 കേവലം 3582 വോട്ട് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ബി ജെ പിയുടെ ഈ ദേവികുളം മണ്ഡലത്തിലെ വോട്ട് 5000 വോട്ടിൽ താഴെയാണ്. ഈ 4000 നിന്നും 40,000 വരാൻ കഴിയുമെന്ന് നമ്മളാരും കരുതുന്നില്ല. എന്നാൽ ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ മൂന്നാറിൽ നടത്തിയ സമ്മേളനം സൂചിപ്പിക്കുന്നത്, ആ സമ്മേളനത്തിൽ ഉയർന്ന ജനപങ്കാളിത്തം സൂചിപ്പിക്കുന്നത് അത്ര നിസ്സാരമായ ഒരു നീക്കമല്ല ദേവികുളത്ത് നടത്തുന്നത് എന്നാണ്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ദേവികുളം മണ്ഡലത്തിലെ ഭൂരിപക്ഷം വോട്ടർമാരും തമിഴ് വംശജരാണ്. തമിഴ് വംശജരായ വോട്ടർമാർക്ക് അവരുടെ രാഷ്ട്രീയം കൃത്യമായി നിയന്ത്രിക്കാനുള്ള ശേഷി രാജേന്ദ്രനുണ്ട്. കാരണം 4 തവണ MLA ആയിരുന്ന രാജേന്ദ്രൻ, 20 വർഷം MLA ആയിരുന്ന രാജേന്ദ്രൻ ഈ ദേവികുളം മണ്ഡലത്തിൽ ഏറ്റവും കരുത്തനായ നേതാവാണ്. ആ കരുത്തിനെ മറികടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം രൂപപ്പെടുത്തിയെടുക്കാൻ മറ്റൊരു പാർട്ടിക്കും CPM-നും അവിടെ കഴിഞ്ഞിട്ടില്ല. രാജേന്ദ്രനുമായി ഒത്തുതീർപ്പിന് പലതവണ അവർ ശ്രമിച്ചത്, പകരം ഒരു നേതാവിനെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. CPM-ന്റെ ലേബലിൽ MLA ആയെങ്കിലും രാജയ്ക്ക് ഒരു സ്വാധീനവും കഴിഞ്ഞ തവണ അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിൽ വേണം നമ്മൾ രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് അവിടെ എത്തിയതിനെ കാണാൻ. രാജീവ് ചന്ദ്രശേഖർ തിരക്കിനിടയിൽ വിജയസാധ്യത ഇല്ലാത്ത മണ്ഡലത്തിലേക്ക് പോവേണ്ട കാര്യമില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, രാജേന്ദ്രന് സ്വന്തം നിലയിൽ അവിടെ വലിയ സ്വാധീനമുണ്ട്. ആ സ്വന്തം നിലയിലുള്ള സ്വാധീനം വേണ്ട തരത്തിൽ പ്രയോഗിക്കാൻ രാജേന്ദ്രൻ തീരുമാനിച്ചിരിക്കുന്ന ഒന്നാണ്. ഇന്നലെ നടന്ന സമ്മേളനത്തിൽ കോൺഗ്രസിലെയും CPM-ലെയും ഒക്കെ അറിയപ്പെടുന്ന ആളുകൾ പലരും അവിടെ എത്തിയിരുന്നു. രാജേന്ദ്രനെ പിന്തുണച്ചുകൊണ്ട് CPI-യിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗുരുനാഥൻ എന്ന നേതാവും ഉണ്ടായിരുന്നു. ഈ രണ്ടുപേരും CPM-ൽ നിന്ന് CPI-യിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഈ രണ്ട് നേതാക്കളും ഇന്നലെ സമ്മേളനം നടത്തിയപ്പോൾ ഈ രണ്ട് പാർട്ടിയിലുമുള്ള ആയിരക്കണക്കിന് ആളുകൾ, പ്രത്യേകിച്ച് തോട്ടം തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യർ, അവിടെ ഏറ്റവും ശക്തമായിരിക്കുന്നത് തൊഴിലാളി യൂണിയനാണ്. INDC-യും CATU-യും AATU-സോടെ ശക്തമാണ്. 3 യൂണിയനിലെയും പലരും അവിടെ എത്തിയിരിക്കുന്നു. മാത്രമല്ല, രാജേന്ദ്രൻ BJP-യുമായി ബന്ധമുള്ള ഒരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു ശാഖയും അവിടെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് സാമ്പത്തിക ഇടപാടുകളാണ്. ഇവർക്കൊക്കെ തൊഴിലാളികൾക്ക് ചെറിയ പലിശയ്ക്ക് ചെറിയ തുകകൾ എടുക്കേണ്ടത്, വലിയ തുകകളല്ല. അതിനുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടി BJP-യുടെ പിന്തുണയോടെ ഒരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് തുടക്കമിട്ട് രാജേന്ദ്രൻ. അതുകൊണ്ട് തന്നെ രാജേന്ദ്രനുമായുള്ള സഖ്യം തൊഴിലാളി യൂണിയൻ പ്രശ്നം പരിഹരിക്കുന്നതിനും സാമ്പത്തിക ഇടപാടുകൾക്കും നല്ലതായതുകൊണ്ട് അവിടെയുള്ള തോട്ടം തൊഴിലാളികളായ സാധാരണക്കാർ രാജേന്ദ്രനെ നേതാവായി സ്വീകരിച്ച് അങ്ങോട്ട് ഒഴുകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ നീക്കം വിജയിച്ചാൽ BJP-യുടെ ഏറ്റവും വലിയ അട്ടിമറിയായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. BJP 4000 വോട്ടിൽ നിന്നും 40,000-ലേക്ക് ഉയർത്തി ഇടത് വലത് സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഒരിക്കലും സംഭവിക്കാത്ത കാര്യമെന്ന നിലയിൽ ഗൗരവമില്ലാതെയാണ് അവർ കാണുന്നത്. പക്ഷേ വലിയ ഗൗരവം കൊടുക്കുന്നതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ അവിടെ എത്തിയതും രാജേന്ദ്രനെ മത്സരിപ്പിക്കണമെന്ന് തൻ്റെ ആഗ്രഹം പുറത്തു പറഞ്ഞതും. ഇന്നലെ രാജേന്ദ്രനായിരിക്കുമോ സ്ഥാനാർത്ഥി എന്ന് ചോദിച്ചപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഇങ്ങനെയാണ്, അതുകൂടി കേൾക്കുക.
തീരുമാനിക്കേണ്ടത് ഞാനാണെങ്കിൽ ഞാൻ 100% ഇന്ന് ഉറപ്പ് തരുന്നു അദ്ദേഹം ആയിരിക്കും ഇവിടുത്തെ സ്ഥാനാർത്ഥി. പക്ഷേ ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു രീതിയുണ്ട്, ഒരു മെത്തേഡുണ്ട്. അത് സെൻട്രൽ പാർട്ടി ആണ് ഫൈനൽ ഡിസിഷൻ മേക്കർ. പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് വളരെ കോൺഫിഡൻസ് ഉണ്ട്.